إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى رسول الله صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹം ഉള്ള സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങൾ, അതെല്ലാം ഓർക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. رسول الله صلى الله عليه وسلم الله تعالى وحينا لي رسول الله പറഞ്ഞു, താങ്കൾ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം അത് സ്വീകരിക്കണം. ഹനീഫ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹനീഫ ആയിരുന്നു എന്നുള്ളതാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ തൗഹീദിലേക്ക്, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി മാറി തൗഹീദിലേക്ക് ചാഞ്ഞ മനസ്സുള്ള, പൂർണ്ണമായ തൗഹീദുള്ളവൻ എന്നാണ് ഹനീഫ് എന്ന പദത്തിന്റെ അർത്ഥം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുപോലെ അല്ലാഹു തആല ആലു ഇംറാൻ സൂറത്തിൽ പറഞ്ഞു, ഖുൽ സദഖല്ലാ, താങ്കൾ പറയണം, പ്രഖ്യാപിക്കണം, സദഖല്ലാ, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ وما كان من المشركين. നിങ്ങൾ മില്ലത്ത് ഇബ്രാഹിം പിന്തുടരണമെന്ന് പറഞ്ഞു. ഇബ്രാഹിമിന്റെ മില്ലത്ത്, ഇബ്രാഹിമിന്റെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം നിങ്ങൾ ഇത്തിബാഇ ചെയ്യണം, പിന്തുടരണം എന്ന് അല്ലാഹു തആല ആലു ഇംറാൻ സൂറത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൻ നിസാഇൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാ വഹുവ മുഹ്സിൻ വത്തബ മില്ലത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരുകയും അതുപോലെ തന്നെ മുഹ്സിനായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മുഖം തിരിച്ചുവച്ചവൻ, അവനേക്കാൾ നല്ല ദീനുള്ള ആരുണ്ട് എന്നാണ് പറഞ്ഞത്. അവനേക്കാൾ നല്ല ദീന് പുലർത്തുന്ന, ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾ മറ്റാരുണ്ട് എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. ആരുമില്ല എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തനുസരിച്ച് അള്ളാഹുവിലേക്ക് മുഖം തിരിച്ച് ഇഹ്സാനോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ് ഏറ്റവും നല്ല ദീനനുസരിച്ച് ജീവിക്കുന്നവർ എന്ന് അള്ളാഹു തആല സൂറത്തുൻ നിസാഇൽ പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉർസിൽതു ബിഹനീഫിയത്തിൻ സംഹ, തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ബിഹനീഫിയത്തിൻ സംഹ. അള്ളാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഇസ്ലാം, മില്ലത്തു ഇബ്രാഹിം, അ ഹനീഫിയത്തിൻ സംഹ, വിട്ടുവീഴ്ചയുള്ള, വിശാലമായ സ്വഭാവ ഗുണങ്ങളിൽ, അഖ്ലാഖിന്റെ വിഷയത്തിൽ വിശാലതയുള്ള, വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന മതം, ഹനീഫിയത്തുൻ സംഹ. അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയ ഇസ്ലാമാണ്. ആ ഒരു ഇസ്ലാമുമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് റസൂലുള്ള പറഞ്ഞു. അതുപോലെ തന്നെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ അദിയാനി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദീൻ ഏതാണ്? റസൂലുള്ള പറഞ്ഞു, അൽ ഹനീഫിയത്തു സംഹ, ഹനീഫിയത്തുൻ സംഹയാണെന്ന് പറഞ്ഞു. ഹനീഫിയത്തുൻ സംഹ എന്ന് പറഞ്ഞാൽ തൗഹീദിൽ കൃത്യമായ നിലപാടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ഇസ്ലാം, മില്ലത്തു ഇബ്രാഹിം. സംഹ എന്ന് പറഞ്ഞാൽ അഖ്ലാഖിന്റെ വിഷയത്തിൽ, സ്വഭാവ ഗുണങ്ങളുടെ വിഷയത്തിൽ, സ്വഭാവത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയുള്ള, എളുപ്പമുള്ള, യുസ്റുള്ള മതം എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ അല്ലാഹു തആല മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഏറ്റവും നന്നായി മതമനുസരിച്ച് ജീവിക്കുന്നവർ എന്ന് അല്ലാഹു തആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് ഈ ഹനീഫിയത്തുൻ സംഹ, റസൂൽ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള, അദ്ദേഹത്തിന് ഇറക്കിക്കൊടുത്തിട്ടുള്ള മതമനുസരിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്ന് റസൂലുള്ള പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിയ നഫ്സഹു, ഇബ്രാഹിമിന്റെ മില്ലത്ത് അതിനെ വെറുക്കുന്നവർ വിഡ്ഢികളാണ്. വിഡ്ഢികളല്ലാതെ ഇബ്രാഹിമിന്റെ മില്ലത്ത് ആരാണ് വെറുക്കുക എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. വിഡ്ഢികൾക്ക്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിവില്ലാത്ത വിഡ്ഢികളായ ആളുകൾക്ക് മാത്രമേ മില്ലത്തു ഇബ്രാഹിം അതിനെ വെറുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം മില്ലത്തു ഇബ്രാഹിം പിന്തുടരാൻ, പിൻപറ്റാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് അനുസരിച്ചാണ് മുന്നോട്ട് പോയത്. അത് പിന്തുടരാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതിനെ വല്ലവനും വെറുത്താൽ അവൻ വിഡ്ഢിയാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. അതാണ് മില്ലത്തു ഇബ്രാഹിം. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരണമെന്ന് അല്ലാഹു കൽപ്പിച്ചു. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വ്യത്യസ്തമായ ഗുണങ്ങൾ, അദ്ദേഹത്തിന്റെ ഫളായിലുകൾ, അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപം എന്റെ രൂപം പോലെയാണ്. റസൂൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരപ്രകൃതി, റസൂലിൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപം അത് എന്റെ പോലെയാണ്, എന്റെ രൂപം പോലെയാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മിഅ്റാജിന്റെ സംഭവം വിശദീകരിക്കുന്ന അടുത്ത് റസൂലുള്ള പറഞ്ഞു, വറഅയ്തു ഇബ്രാഹിമ സലവാത്തുള്ളാ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ മിഅ്റാജിന്റെ സംഭവത്തിൽ കണ്ടു. ഫൈദ അഖ്റബു മൻ റഅയ്തു ബിഹി ശബഹൻ സാഹിബുകും, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപം എന്ന് പറഞ്ഞാൽ അത് എന്റെ രൂപത്തോട് സാദൃശ്യമുള്ളതാണ്. റസൂലുള്ള പറയണം, നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ റസൂലിനെയാണ് റസൂലുള്ള ഉദ്ദേശം. എന്റെ രൂപത്തോട് സാദൃശ്യമുള്ള ഒരു രൂപമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരെ കണ്ട മിഅ്റാജിന്റെ വേളയിൽ അവിടെ സംഭവിച്ചിട്ടുള്ള സംഭവം റസൂലുള്ള വിശദീകരിച്ചു കൊടുത്തു. റസൂലിന്റെ രൂപം പോലെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് കരീം എന്നാണ്, മാന്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് റസൂലുള്ള പറയുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. റസൂലുള്ള പറഞ്ഞു, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നിൽ കരീം ഇബ്നിൽ കരീം, മാന്യന്റെ മകനായ മാന്യന്റെ മകനായ മാന്യൻ എന്ന് പറഞ്ഞു. ആരാണ് മാന്യന്റെ മകനായ മാന്യന്റെ മകനായ മാന്യൻ? റസൂലുള്ള വിശദീകരിച്ചു, യൂസുഫ് ഇബ്നു യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ്, അദ്ദേഹത്തിന്റെ മകൻ യാഖൂബ്, അദ്ദേഹത്തിന്റെ മകൻ യൂസുഫ്. ഇവിടെ റസൂലുള്ള പ്രയോഗിച്ച പ്രയോഗം എന്താണ്? മാന്യന്റെ മകനായ മാന്യന്റെ മകനായ മാന്യൻ എന്നാണ്. ഈ നാല് പ്രവാചകനെയും പ്രവാചകന്മാരെയും റസൂലുള്ള മാന്യൻ കരീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഇവരുടെയൊക്കെ പിതാവായിട്ടുള്ളത്. അപ്പോ റസൂലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കരീം എന്ന് വിശേഷിപ്പിച്ചത് ഹദീഫിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഫളായിലിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് രാത്രി, കഴിഞ്ഞ രാത്രി എനിക്കൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് ഞാൻ പേരിട്ടു, എന്റെ പിതാവിന്റെ പേരായ ഇബ്രാഹിമിന്റെ പേര് ഞാൻ അവൻ ഇട്ടു എന്ന് പറഞ്ഞു. റസൂലിന്റെ മൂന്ന് ആൺമക്കളിൽ ഒരു ആൺമകന്റെ പേര് ഇബ്രാഹിം എന്നാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ എന്റെ പിതാവിന്റെ പേരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരാണ് ഞാൻ സ്വീകരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തോടുകൂടി പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ ഖൈറൽ ബരിയ്യ. ഒരു മനുഷ്യൻ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ ഖൈറൽ ബരിയ്യ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഉത്തമനെ എന്ന് പറഞ്ഞു. റസൂലിനെ അഭിസംബോധന ചെയ്തു, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഉത്തമനെ എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ള പറയാൻ, റാഖ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് പറഞ്ഞു. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ അഫ്ലുൽ ഖൽഖ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ റസൂലുള്ള തന്നെയാണ്. പക്ഷേ റസൂലിന്റെ വിനയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വിനയാനിതനായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത് എന്നാണ്. പക്ഷെ റസൂലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശേഷിപ്പിച്ചത് ഖൈറുൽ ബരിയ്യ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. റസൂലുള്ള പറഞ്ഞു, വഇന്ന അവ്വലൽ ഖലായിഖി യുക്സാ യൗമൽ ഖിയാമ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, വഇന്ന അവ്വലൽ ഖലായിഖി യുക്സാ യൗമൽ ഖിയാമ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഒരു പ്രത്യേക വസ്ത്രം ധരിപ്പിക്കപ്പെടുക, അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു. ഖിയാമത്ത് നാളിൽ ആദരിച്ചുകൊണ്ട് ഒരു പ്രത്യേക വസ്ത്രം അള്ളാഹു തആല ധരിപ്പിക്കുക, അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആയിരിക്കും ആദ്യം ധരിപ്പിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ വറദ ദിക്റുഹു ഫീ 25 സൂറത്തൻ ബൽ സമ്മല്ലാഹു സൂറത്തൻ ബിസ്മിഹി മിൻ സൂറത്തിൽ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ 25 സൂറത്തുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു സൂറത്തിന്റെ പേര് തന്നെ 14 അധ്യായം സൂറത്തു ഇബ്രാഹിം എന്ന പേരും അല്ലാഹു തആല ഒരു സൂറത്തിന് തന്നെ സ്വീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ പിതാവാണ്. അംബിയാക്കന്മാരുടെ പിതാവാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷമുള്ള പ്രവാചകന്മാരൊക്കെ അദ്ദേഹത്തിന്റെ മക്കളിലൂടെ ഉണ്ടായതാണ്. ഒന്നുകിൽ ഇസ്ഹാഖിന്റെ പരമ്പരയിലൂടെ, അല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലൂടെ. അല്ലാഹു തആല അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലഖദ് അർസൽനാ നൂഹൻ വഇബ്രാഹീമ വജഅൽനാ ഫീ ദുർരിയ്യതിഹിമ അന്നുബുവത വൽ കിതാബ്. തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവരെ പ്രവാചകന്മാരായി നാം നിയോഗിച്ചു. വജഅൽനാ ഫീ ദുർരിയ്യതിഹിമ അന്നുബുവത വൽ കിതാബ്, അവരുടെ മക്കളിൽ അവരുടെ സന്താന പരമ്പരകളിൽ ഞാൻ നുബുവത്ത്, പ്രവാചകത്വവും അതുപോലെ തന്നെ കിതാബ്, വേദഗ്രന്ഥവും നിയോഗിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിലാണ് പിന്നീടുള്ള പ്രവാചകന്മാർ പരമ്പരകളിലൂടെയാണ്, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലൂടെയാണ് പ്രവാചകന്മാർ കടന്നു വന്നത് എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അന്നഹു മിൻ ഉലിൽ അസ്, മിൻ റുസുൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിശ്ചയദാർഢ്യമുള്ള മനക്കരുത്തുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ആൾ ഇവരാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ് 5 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ. റസൂലുള്ള അല്ലാഹു തആല പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിൻ റുസുൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്, നിശ്ചയദാർഢ്യവും മനക്കരച്ചുമുള്ള പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കണമെന്ന് അല്ലാഹു തആല റസൂലിനോട് പറഞ്ഞു. ഈ 5 പ്രവാചകന്മാർ, ഉലുൽ അസ്മിന്റെ പ്രവാചകൻ എന്ന് പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരാണ് ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ, മനക്കരച്ചുള്ള നിശ്ചയദാർഢ്യത്തിന്റെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ. തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. എന്താ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ, ഉമ്മത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഹുവൽ ഇമാമുൽ ലദീ യുക്തദാ ബിഹി, പിന്തുടരപ്പെടുന്ന ഒരു ഇമാമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അൽ ഉമ്മത്തു മുഅല്ലിമുൽ ഖൈർ, ഖൈർ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിമായിരുന്നു എന്ന് പറഞ്ഞു. ഖൈർ പഠിപ്പിക്കുന്നവനായിരുന്നു, അതാണ് ഉമ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഉമ്മത്തു അല്ലദീ യുഅല്ലിമു അന്നാസ ദീനഹും, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ദീന പഠിപ്പിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ്. ആ നിലക്കൊരു ഇമാമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ ഈ ആയത്തിന്റെ ബാക്കി, ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിനോട് കുനൂത്തുള്ള ആളായിരുന്നു. എന്താ കാണിച്ചെന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിച്ചു, അള്ളാഹുവിനെ എല്ലാ സന്ദർഭത്തിലും അനുസരിക്കുന്ന, അതുപോലെ തന്നെ വിനയമുള്ള, ഭയഭക്തിയുള്ള ആളായിരുന്നു. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന ഭയഭക്തിയുള്ള ആളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു. ഹനീഫ, ഹനീഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ശിർക്കിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് ഉദ്ദേശപൂർവം തൗഹീദിലേക്ക് മാറി സഞ്ചരിക്കുക എന്നുള്ളതാണ്. ശിർക്കുമായി യാതൊരു ബന്ധവുമില്ല, പൂർണ്ണമായ മുവഹ്ഹിദായിരുന്നു എന്നാണ് ഹനീഫിന്റെ അർത്ഥം എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ രൂപത്തിലൊക്കെ വിശദീകരിച്ചു. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു ഈ ആയത്തിന്റെ ബാക്കി, ശാകിറൻ ലിഅൻഉമിഹി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു ഗുണമാണ് അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകിയ നിഅമത്തിൽ ശുക്ർ കാണിക്കുന്ന, നന്ദി കാണിക്കുന്ന വ്യക്തിയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം, സൂറത്ത് തൗബയിൽ അല്ലാഹു തആല പറഞ്ഞാണ് തീർച്ചയായും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവ്വാഹുൻ ഹലീം ആയിരുന്നു എന്ന് പറഞ്ഞു. അവ്വാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അൽ മുതവർറിഉ ഫി ദുആ, പ്രാർത്ഥനയിൽ വിനയമുള്ള, പ്രാർത്ഥിക്കുമ്പോൾ വിനയാനിധനായിക്കൊണ്ട് താഴ്മയോടുകൂടി പ്രാർത്ഥി നിൽക്കുന്നവർക്കാണ് പിന്നെ അവ്വാഹ് എന്ന് പറയുക. ആ രൂപത്തിൽ പ്രാർത്ഥനയിൽ അങ്ങേയറ്റം വിനയം കാണിക്കുന്ന, താഴ്മ കാണിക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹലീമായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ഹലീം എന്ന് പറഞ്ഞാൽ? സഹനശീലൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്താണ് അതിന്റെ ഉദ്ദേശം? അല്ലദി യഹ്തമിലു അസ്ബാബൽ ഗവബി ഫയസ്ബിറു വയതഅന്ന വലാ യസൂറു, ദേഷ്യം വരുന്ന കാര്യങ്ങൾ വരുമ്പോ അതിനെ സഹിച്ച് ക്ഷമിച്ച് അവധാനതയോടുകൂടി എടുത്തുചാടാതെ അജരത്തില്ലാതെ ധൃതി കാണിക്കാതെ ഒട്ടിത്തെറിക്കാതെ ദേഷ്യപ്പെടാത്ത അവസ്ഥക്കാണ് ഹലീം എന്ന് പറയുക. ആ രൂപത്തിൽ സഹനശീലനായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്ത് ഹൂദിൽ പറഞ്ഞു, ഇന്ന ഇബ്രാഹിം ലഹലീമുൻ ലഹലീമുൻ അവ്വാഹുൻ മുനീബ് എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുനീബാണെന്ന് പറഞ്ഞു. മുനീബ് എന്ന് പറഞ്ഞാൽ അല്ലദി യഊദു സരിഅൻ ഇലാ റബ്ബിഹി, ഒരു തിന്മ ചെയ്താൽ റബ്ബിലേക്ക് പെട്ടെന്ന് ഖേദിച്ച് മടങ്ങുന്നവൻ എന്നാണ് അർത്ഥം. ആ രൂപത്തിൽ മുനീബാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു. തെറ്റ് ചെയ്താൽ, ഒരു ചെറിയ വീഴ്ചയുണ്ടായാൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ മുനീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവൻ എന്നാണ് പറഞ്ഞു. ആ നർത്ഥത്തിൽ മുനീബാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു. പ്രവാചകന്മാരൊരിക്കലും തെറ്റ് ചെയ്യൂല, പക്ഷേ ഈ തൗബ ചെയ്യുന്ന ഒരു മനസ്സ് അവർക്കുണ്ടാകും എന്നുള്ളതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. അവർ മഅസൂമുകളാണ് പ്രവാചകന്മാർ, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ മറാത്തിബുദ്ദീൻ, ദീനിന്റെ മൂന്ന് മർത്തബകളുണ്ട്. ഒന്ന് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. മുസ്ലിമായിരിക്കുക, അതിനേക്കാൾ ഒന്നുകൂടി ഉയർന്ന ദർജയാണ് അവൻ മുഅ്മിനായിരിക്കുക, സത്യവിശ്വാസിയായിരിക്കുക. മൂന്നാമത്തെ ദർജയാണ്, ഏറ്റവും ഉന്നതമായ ദർജയാണ് അവൻ മുഹ്സിനായിരിക്കുക എന്നുള്ളത്. ഏറ്റവും താഴ്ന്ന മർത്തബയാണ് മുസ്ലിം, ഒന്നുകൂടി ഉയർന്ന മർത്തബയാണ് മുഅ്മിൻ, അതിനേക്കാൾ ഉയർന്ന മർത്തബയാണ് മുഹ്സിൻ. ആ ഈ മൂന്ന് പ്രയോഗവും, മുസ്ലിം എന്നും മുഹ്സിൻ എന്നും മുഅ്മിൻ എന്നും, ഈ മൂന്ന് പ്രയോഗവും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദിയോ നസ്റാനിയോ ആയിരുന്നില്ല, വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമ, മറിച്ച് അദ്ദേഹം ഹനീഫ് മുസ്ലിമുമായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം മുസ്ലിമാണെന്ന് പറഞ്ഞു, പൂർണ്ണമായി അള്ളാഹുവിലേക്ക് സമർപ്പിച്ചവൻ. അതുപോലെ തന്നെ സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു പറഞ്ഞു, സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് സമാധാനമുണ്ട്. കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് നാം മുഹ്സിനുകൾക്ക് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം വിശദീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ അറക്കാൻ പറഞ്ഞു. ആ റുഇയ, ആ സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിച്ചു. ആ സമയത്ത് അല്ലാഹു തആല അതിന് പകരമായിക്കൊണ്ട് ഒരാടിനെ അറക്കാൻ പ്രഖ്യാപിച്ചു, ആ രൂപത്തിൽ കൽപ്പിച്ചു. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അറച്ചു. അതിനുശേഷമാണ് അല്ലാഹു തആല ഇത് പറഞ്ഞത്, ഇപ്രകാരമാണ് മുഹ്സിനുകൾക്ക് നമ്മൾ പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞു. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് മുഹ്സിൻ എന്നാണ് പറഞ്ഞത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, മാത്രമല്ല ഈ ആയത്തിന്റെ ബാക്കിയിൽ പറഞ്ഞു, അദ്ദേഹം നമ്മുടെ അടിമകളുടെ കൂട്ടത്തിൽ, മുഅ്മിനായ സത്യവിശ്വാസികളുടെ അടിമകളിൽപ്പെട്ടവരാണ്, സത്യവിശ്വാസിയായ അടിമകളുടെ കൂട്ടത്തിൽ പെട്ടവനാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അദ്ദേഹം ദൂ ഖുവ്വ, അതിശക്തനായിരുന്നു. അതുപോലെ ദൂ ബസീറ, കാഴ്ചപ്പാട്, അതുപോലെ ഉൾക്കാഴ്ചയുള്ള ആളായിരുന്നു എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹ് പറയാൻ സൂറത്ത് സാദിൽ വദ്കുർ ഇബാദന ഇബ്രാഹിമ വഇസ്ഹാഖ വയഅഖൂബ് ഉലിൽ ഐദി വൽ അബ്സാർ എന്ന് പറഞ്ഞു. ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അവരെ നീ സ്മരിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് പറഞ്ഞത് ഉലിൽ ഐദി വൽ അബ്സാർ. ഉലിൽ ഐദ് എന്ന് പറഞ്ഞാൽ ശക്തന്മാരായിരുന്നു, ഹൈക്കരച്ചുള്ള ആളുകളായിരുന്നു. വല്ലാബുസാർ, അതുപോലെ തന്നെ ഉൾക്കാഴ്ച ഉള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സൂറത്ത് മറിയമിലെ 50-ാമത്തെ വചനത്തിലുള്ളത്. വവഹബ്നാ ലഹും മിർ റഹ്മതിനാ വജഅൽനാ ലഹും ലിസാന സിദ്ഖിന അലിയ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു തആല, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം യാക്കൂബ് ഇസ്ഹാഖ് അടങ്ങുന്ന കുടുംബത്തിന് അല്ലാഹു തആല റഹ്മത്ത് കൊടുത്തു. വജഅൽനാ ലഹും ലിസാന സിദ്ഖിന അലിയ, മാത്രമല്ല ഉന്നതമായ സൽകീർത്തി അവർക്ക് കൊടുത്തു. എന്താ സൽകീർത്തി എന്ന് പറഞ്ഞാൽ, എല്ലാവരും സ്മരിക്കുന്ന ഒരാളായി തീർന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബവും. യഹൂദികളും നസ്രാണികളൊക്കെ, ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളാണ്, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം നബി എന്ന് അവർ വരെ പറഞ്ഞു. ആ നരക്ക് അത്തരത്തിൽ സൽകീർത്തിയുള്ള ഒരാളാക്കി അല്ലാഹു തആല അവരെ മാറ്റി. അതുപോലെ തന്നെ അദ്ദേഹം സ്വാലിഹികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. വലഖദ് ഇസ്തഫൈനാഹു ഫി ദുനിയ, ദുനിയാവിൽ അദ്ദേഹത്തെ ഞാൻ പ്രവാചകനായി, നാം പ്രവാചകനായി തിരഞ്ഞെടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, തീർച്ചയായും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നാളെ പരലോകത്ത് സ്വാലിഹികളുടെ കൂട്ടത്തിലാണ്, നല്ലവരുടെ കൂട്ടത്തിലാണെന്ന് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള മറ്റൊരു ഗുണമാണ് പിന്നെ വലഖദ് ആതൈനാ ഇബ്രാഹിമ റുസ്തഹു മിൻ ഖബ്ൽ വകുന്നാ ബിഹി ആലിമീൻ, തീർച്ചയായും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഞാൻ റുസ്ത് നൽകി, വിവേകവും കണ്ഠേടവും നൽകി എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ഠേടവും വിവേകവുമുള്ള ഒരാളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളത് കാണാൻ സാധിക്കും. ആ നിലക്ക് റുസ്ത് നാം ഇബ്രാഹിമിന് നൽകി എന്നത് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം സിദ്ദീഖാണെന്ന് പറഞ്ഞു. സത്യസന്ധന, സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നന്നായി സത്യസന്ധത പാലിക്കുന്നവൻ എന്നാണ് അർത്ഥം. സിദ്ദീഖ് നന്നായി ഉള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി അല്ലാഹു തആല പറഞ്ഞു വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് സിദ്ദീഖ് എന്ന് പറഞ്ഞു, അങ്ങേയറ്റം സത്യസന്ധത പുലർത്തുന്ന ആളാണെന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം സലീമുൽ ഖൽബ്, ഹൃദയം ശുദ്ധമായ, ഹൃദയത്തിൽ യാതൊരു കളങ്കവും ഇല്ലാത്ത ആളായിരുന്നു എന്നും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു പറയാൻ വഇന്ന മിൻ ശിഅതിഹി ലഇബ്രാഹിം, തീർച്ചയായും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കക്ഷിയിൽപ്പെട്ട ആളാണ്, സംഘത്തിൽപ്പെട്ട ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ് ജാ റബ്ബഹു ബിഖൽബിൻ സലീം, അദ്ദേഹം തന്റെ രക്ഷിതാവിന്റെ അടുത്തേക്ക് ഖൽബുൻ സലീം, സുരക്ഷിതമായ, യാതൊരു കളങ്കവും ഇല്ലാത്ത, ശിർക്ക് കലരാത്ത, വിശ്വാസത്തിൽ യാതൊരു വക്രതയും ഇല്ലാത്ത, കൃത്യമായ നിഷ്കളങ്കമായ വിശ്വാസവും അതുപോലെ തന്നെ സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരു ഹൃദയവുമായി കൊണ്ടാണ് റബ്ബിന്റെ അടുത്തേക്ക് അദ്ദേഹം വന്നത് എന്ന് അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ യാതൊരു രൂപത്തിലുള്ള കളങ്കവും ഉണ്ടായിരുന്നില്ല എന്ന് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞു. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആലയുടെ ഒന്നാമത്തെ ഭവനം, ഈ ഭൂമിയിലുള്ള ഒന്നാമത്തെ ഭവനമായ കഅബ, അത് നിർമ്മിക്കാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്തത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയെയുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് പണിത, ആ കഅബ പണിയുന്ന സന്ദർഭത്തിൽ അവിടെ അദ്ദേഹം നിന്നിട്ടുള്ള മഖാമു ഇബ്രാഹിം, അവിടെ വെച്ചുകൊണ്ട് തവാഫ് കഴിഞ്ഞാൽ നമസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വയിൽ ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅമ്ന വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്ന് പറഞ്ഞു. മഖാമു ഇബ്രാഹിമിൽ വെച്ച് നിങ്ങൾ അതിനെ മുസല്ലയായി, നമസ്കാര സ്ഥലമായി നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന് പണിത്, ആ കഅബ പണിത ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് സുന്നത്താക്കി, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിച്ചുകൊണ്ട് അല്ലാഹു തആല ചെയ്തതാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരുച്ചരിക്കാതെ ഒരാൾക്കും നമസ്കാരം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. സ്വലാത്തുൽ ഇബ്രാഹിമിയ, ഇബ്രാഹിമിയ സ്വലാ, നമസ്കാരത്തിൽ അവസാനത്തെ തശഹുദിൽ സ്വലാത്തു ചൊല്ലുക എന്നുള്ളത് നമസ്കാരത്തിന്റെ റുക്നാണ്. ആ റുക്ന നഷ്ടപ്പെട്ടാൽ നമസ്കാരം ബാത്തിലായി പോകും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിൽ സ്മരിക്കുന്നുണ്ട്. ആ സ്വലാത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട് എന്നുള്ള കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. അതൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, വതിൽക ഹുജ്ജതുന ആതൈനാഹ ഇബ്രാഹിം അലാ ഖൗമിഹി നർഫഉ ദറജാതിൻ മൻ നശാ ഇന്ന റബ്ബക ഹകീമുൻ അലീം എന്ന് പറഞ്ഞു. വതിൽക ഹുജ്ജതുന, അതാണ് നമ്മുടെ ഹുജ്ജത്ത്, പ്രമാണം, തെളിവ്. എന്തിനുള്ള പ്രമാണം?
തൗഹീദിനെ സ്ഥാപിക്കാനുള്ള പ്രമാണം, അതുപോലെ തന്നെ ശിർക്കിനെ തകർക്കാനുള്ള പ്രമാണം. ആ പ്രമാണത്തെ ഇബ്രാഹിം അലാ ഖൗമി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ആ ഹുജ്ജത്ത് നാം പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ള പറഞ്ഞു. എന്താണ് ദഅവത്ത് നടത്തേണ്ടത് എന്ന കാര്യം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു ഇൽമും ഫിഖഹും കൊടുത്തു. എപ്രകാരമാണ് ദഅവത്ത് നടത്തേണ്ടത്? തൗഹീദിനുള്ള തെളിവുകൾ, ശിർക്കിനെ തകർക്കുന്ന, ശിർക്കിനെ ഇല്ലാതെയാക്കുന്ന, ശിർക്കിന്റെ ബാത്തിലിയത്ത് വ്യക്തമാക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടുള്ള പറയാൻ നറഫഉ ദറജാതിൻ മന്നശ, ഇപ്രകാരമാണ് നാം ഉദ്ദേശിക്കുന്നവരെ അവരെ ഉയർത്തുക എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇൽമു നൽകിക്കൊണ്ട്, ഫിഖ്ഹ് നൽകിക്കൊണ്ട് അല്ലാഹു ഉയർത്തി. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് സൂറത്ത് യൂസുഫിൽ പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു തആല വയുതിമ്മു നിഅമതഹു അലൈക വഅല ആലി യാഖൂബ കമ അതമ്മഹ അലാ അബവൈക മിൻ ഖബ്ല ഇബ്രാഹിം വഇസ്ഹാഖ ഇന്ന റബ്ബക അലീമുൻ ഹകീം എന്ന് പറഞ്ഞു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാൻ, നിനക്കും അതുപോലെ തന്നെ യാക്കൂബ് കുടുംബത്തിനും എന്ത് ചെയ്തു? നിഅമത്തിനെ പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞു. ഏതുപോലെ? കമ അതമ്മഹ അലാ അബവൈക മിൻ ഖബ്ല ഇബ്രാഹിം വഇസ്ഹാഖ, നിന്റെ പിതാക്കന്മാരായ ഇബ്രാഹിമും ഇസ്ഹാഖ് അവർക്ക് നിഅമത്ത് പൂർത്തീകരിച്ചു തന്നതുപോലെ നിങ്ങൾക്കും നിഅമത്ത് ഞാൻ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ നിഅമത്ത് കൊണ്ടുള്ള ഉദ്ദേശം? ദുനിയാവിൽ ഹസനത്ത്, ആഖിറത്തിൽ ഹസനത്ത്, ദുനിയാവിലും നന്മയുണ്ടായിരിക്കുക, ആഖിറത്തിലും നന്മയുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ നിഅമത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ദീനിയായ ദുനിയവിയായ എല്ലാ നിഅമത്തുകളും ഇതിൽ പെടുമെന്നുള്ളതിൽ മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പരിപൂർണമായി പൂർണമായ രൂപത്തിൽ അത് ചെയ്തു എന്നുള്ളതാണ് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നത്. വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന എന്ന് പറഞ്ഞു. ചില കലിമാറ്റുകൾ കൊണ്ട്, ചില കൽപ്പനകൾ കൊണ്ട് അല്ലാഹു തആല ഇബ്രാഹിമിനെ പരീക്ഷിച്ചു അലൈഹിസ്സലാത്തു വസ്സലാം. ഫഅതമ്മഹുന്ന, അത് പൂർണ്ണമായി അത് ചെയ്തു എന്നാണ് പറഞ്ഞത്. അച്ഛമ്മ എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ചെയ്യുന്നു എന്നാണ് പറയുക, ചെയ്തു എന്നല്ല പറഞ്ഞത്. പരിപൂർണമായി അല്ലാഹു തആല കൽപ്പിച്ച കൽപ്പനകൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹ് നൽകുന്ന ഷഹാദയാണ്, സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, വഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തീകരിച്ച, അല്ലാഹു തആല കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച ഇബ്രാഹിം എന്ന് പറഞ്ഞു. എല്ലാ കൽപ്പനകളും എല്ലാ കലിവാറ്റുകളും അല്ലാഹു തആല അദ്ദേഹത്തോട് കൽപ്പിച്ച കൽപ്പനകൾ പരിപൂർണമായ രൂപത്തിൽ അദ്ദേഹം ചെയ്തു. ഇതാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരുപാട് പ്രത്യേകതകളിൽ ചില പ്രത്യേകതകളാണ് വിശദീകരിച്ചത്. അദ്ദേഹത്തിന് മില്ലത്ത് പിന്തുടരാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിലുള്ള തൗഫീഖ് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചില സിഫാത്തുകൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ചില പരാമർശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിട്ടുള്ള ഒരുപാട് മഹത്തരമായ കർമ്മങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ക്ഷമ, സബർ, അതിനെക്കുറിച്ച് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ അദ്ദേഹം അനുഭവിച്ച പരീക്ഷണങ്ങളിൽ അദ്ദേഹം ക്ഷമിച്ചു എന്നുള്ള കാര്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹായം, അദ്ദേഹത്തിന്റെ ഔദാര്യ മനസ്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദഅവത്ത്, അല്ലാ അദ്ദേഹത്തിന്റെ മഹത്തായ ഏറ്റവും വലിയൊരു കർമ്മങ്ങളിൽപ്പെട്ടതാണ് അദ്ദേഹം നടത്തിയ ദഅവത്ത്, ഇസ്ലാമിലേക്കുള്ള ക്ഷണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തവക്കുൽ, പരീക്ഷണ ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട്, എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മഹത്തരമായ ഒരു സ്വഭാവ ഗുണത്തിൽപ്പെട്ടതാണ് തവക്കുൽ എന്ന് അള്ളാഹു തആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശജാഅത്ത്, ധീരത, ദഅവത്തിന്റെ മേഖലയിൽ അദ്ദേഹം കാണിച്ച ധീരത പ്രത്യേകം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹിജ്റ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു കൽപ്പിച്ചപ്പോഴൊക്കെ പോകേണ്ടടുത്ത് അദ്ദേഹം പോയി, നാടും വീടും വിട്ടുകൊണ്ട് അദ്ദേഹം ഹിജ്റ പോയി. ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ, അദ്ദേഹം ചെയ്ത മഹത്തരമായ കർമ്മങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ. അതിൽ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാട്, തൗഹീദിലുള്ള ശക്തമായ നിലപാട്. ശിർക്കിനോട് യാതൊരു നിലക്കുമുള്ള ബന്ധമില്ല, ശിർക്കൊരിക്കലും അംഗീകരിക്കാത്ത ഒരു ആദർശം, പൂർണ്ണമായി തൗഹീദുള്ള ഒരു ആദർശം, അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലെങ്കിൽ മില്ലത്തു ഇബ്രാഹിം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൗഹീദിൽ അടിയുറച്ച ഒരു ജീവിതമായിരുന്നു, അതുകൊണ്ടാണ് ഹനീഫ് എന്ന് പറഞ്ഞത്. ഷിർക്കുമായി യാതൊരു ബന്ധമില്ലാത്ത യാതൊരു ബന്ധവും ഇല്ലാതെ പൂർണ്ണമായി മുഅ്ഹിദായിക്കൊണ്ട് ജീവിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ആളുകളെ അതിലേക്ക് ദഅവത്ത് നടത്തി എന്നുള്ളതാണ്. നമുക്കറിയാം അദ്ദേഹം ഷിർക്കിലേക്ക് പോകുന്നതിനെ വല്ലാതെ പേടിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ മക്കൾ ഷിർക്കിലേക്ക് പോകുന്നത് പേടിച്ചിരുന്നു. വജ്നുബിനി വബനി അൻഅബുദൽ അസ്നാം, സനമുകളെ ബിംബങ്ങൾ ആരാധിക്കുന്നതിലോട്ട് ഞങ്ങളെയും എന്നെയും എന്റെ മക്കളെയും നീ രക്ഷപ്പെടുത്തണമേ, ഞങ്ങൾ അതിൽ നിന്ന് അകറ്റണമേ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ തൗഹീദിൽ അടിയുറച്ചാണ്, ഷിർക്കിനോട് യാതൊരു നിലക്കും ബന്ധമില്ലാതെ പൂർണ്ണമായി അദ്ദേഹം ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളതാണ്. അൽ ബറാഅത്തു മിനശ് ശിർക് വഅഹ്ലിഹി, ഷിർക്കിനോട് മാത്രമല്ല അദ്ദേഹം ബന്ധം വിച്ഛേദിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഷിർക്ക് ചെയ്യുന്ന ഷിർക്കിന്റെ ആളുകളോടും അദ്ദേഹം ബറാഅത്ത് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. മസ്അലത്തുൽ വലാഇ വൽ ബറാ, വലാഇ ബറാ എന്നുള്ള വിഷയം മുവഹ്ഹിദുകളായ ആളുകൾ ഏറ്റവും ആദ്യം തൗഹീദിന്റെ കൂടെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഏറ്റവും വലിയ തിന്മ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഷിർക്കാണെന്ന് പറയും, കുഫ്റാണെന്ന് പറയും. പക്ഷേ ഷിർക്ക് ചെയ്യുന്ന കുഫ്ർ ചെയ്യുന്ന ആളുകളെ ഒരിക്കലും നമുക്ക് വെറുക്കാൻ സാധിക്കുന്നില്ല. മില്ലത്തു ഇബ്രാഹിം അതല്ല നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്, ഷിർക്കിനോട് പൂർണ്ണമായ ബറാഅത്ത്. നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞ കാര്യം, വൈദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉ മിമ്മ തഅബുദൂൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഉപ്പയോടും അതുപോലെ തന്നെ തന്റെ ഖൗമിനോടും പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്നതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഈ ഷിർക്കുമായി എനിക്കൊരു ബന്ധവുമില്ല, നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരുമായി യാതൊരു ബന്ധമില്ല. ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ ഒഴികെ, അതിൽ അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, ബാക്കിയുള്ള എല്ലാ ഇലാഹുകളിൽ നിന്നും ഞാൻ പൂർണ്ണമായി ബറാഅത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞാൻ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം സ്വന്തം പിതാവിനോടാണ് അദ്ദേഹം പറഞ്ഞത് ബന്ധമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് സൂറത്തുൽ മുംതഹിനയിൽ പറയുന്ന വചനം എന്താണ്? ഖദ് കാനത്ത് ലകും ഉസ്വതുൻ ഹസനത്തും ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹു, തീർച്ചയായും നിങ്ങൾക്ക്, അള്ളാഹു പറയാൻ, തീർച്ചയായും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞ വിഷയം എന്താ? നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, ഉസ്വതുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉസ്വതുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ട് പറഞ്ഞ വിഷയം എന്താ? ഇദ് ഖാലൂ ലിഖൗമിഹിം, തന്റെ സമുദായത്തോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? ഇന്നാ ബുറാഉ മിൻകും, നിങ്ങളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. ആദ്യം ബറാഅത്ത് പ്രഖ്യാപിച്ചത് അശിർക്ക് ചെയ്യുന്ന ആളുകളോടാണ്. വമിമ്മ തഅബുദൂന മിൻ ദൂനില്ല, അതുപോലെ തന്നെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ബറാഅത്ത് പ്രഖ്യാപിച്ചു, ബന്ധം വിച്ഛേദിച്ചു. അതുപോലെ തന്നെ ആ ശിർക്കിനോടും അതുപോലെ തന്നെ ആ ആലിഹത്തുകളോടും ബന്ധം വിച്ഛേദിച്ചു. കഫർനാ ബിക്കും, നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന കാര്യം എന്താ? വബദാ ബൈനകും വബദാ ബൈനനാ വബൈനകും അജാവതു വൽ ബഗ്വാഉ അബദൻ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദാ, നിങ്ങൾ പൂർണ്ണമായി വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ നിങ്ങളുമായി ഞങ്ങൾക്ക് ശത്രുതയാണ്, വിദ്വേഷമാണ്, അത് വ്യക്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ശത്രുത അവിടെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഉസ്വതുൻ ഹസന, ഇതിൽ ഉത്തമമായ മാതൃകയുണ്ട് ഈ പ്രഖ്യാപനത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വളരെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അൽ വലാഉ വൽ ബറാ എന്നുള്ളത്. നമ്മൾക്ക് ആരുമായാണ് ബന്ധം സ്ഥാപിക്കാൻ പറ്റുക, ആരോടൊക്കെ നമ്മൾക്ക് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ വ്യഭിചരിക്കുന്ന ഒരാളുണ്ട്, കൊലപാതകം ചെയ്യുന്ന ആളുണ്ട്, 10 ആളെ കൊന്ന ഒരു വ്യക്തിയുണ്ട്, അതുപോലെ തന്നെ ദിവസം പെൺകേസിൽ പിടിക്കുന്ന ഒരു വ്യഭിചാരിയായ മനുഷ്യണ്ട്. ആ വ്യഭിചാരത്തെ വെറുക്കുന്ന, ആ കൊലപാതകത്തെ വെറുക്കുന്ന ആളുകൾ അവനെയും വെറുക്കും, സ്വാഭാവികമാണ്. അവന്റെ കൂടെ ഇരിക്കാനോ അവന്റെ കൂടെ നടക്കാനോ അവന്റെ കൂടെ സഹവസിക്കാനോ കുറച്ച് മാന്യതയുള്ള ആള് ഒരാളും ചെയ്യാറാകില്ല. എന്താ കാരണം? അവൻ ചെയ്യുന്ന തിന്മയാണ്. എന്നാൽ ഏറ്റവും വലിയ തിന്മ എന്താണ്? ഷിർക്കും കുഫ്റുമാണ്. ആ ഷിർക്കും കുഫ്റും ചെയ്യുന്ന ആളുകൾ നമുക്ക് വെറുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? വ്യഭിചാരമാണോ ഏറ്റവും വലിയ തിന്മ? അല്ല. കൊലപാതകമാണോ ഏറ്റവും വലിയ തിന്മ? അല്ല എന്ന് നമ്മൾ സമ്മതിക്കും. ഏറ്റവും വലിയ തിന്മയാണ് ഷിർക്ക്, ഏറ്റവും വലിയ ഗുൽമാണ് ഷിർക്ക്. ഷിർക്ക് ചെയ്താൽ നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും, അവന് നരകം ഹറാമാണ്, അവന് സ്വർഗം ഹറാമാണ്, അവന്റെ സങ്കേതം നരകമാണെന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർ മരിച്ചുപോയാൽ മുശ്രിക്കാണോ, ഷിർക്കിലാണോ മരിച്ചതെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇങ്ങനെ ഏറ്റവും ഗുരുതരമായ ഏറ്റവും വലിയ ഗുൽമായ ഷിർക്ക്, ആ ശിർക്കിനെ വെറുക്കുന്നത് പോലെ തന്നെ നമ്മൾ വെറുക്കേണ്ട കാര്യമാണ് ശിർക്ക് ചെയ്യുന്ന ആളുകളെയും. അവരുമായി നമുക്ക് കൂട്ടുകൂടാൻ പാടില്ല, അവരെ മനസ്സറിഞ്ഞ് ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കാഫിറുകളൊക്കെ കൊല്ലണമെന്നാണ്? ഒരിക്കലുമല്ല, അതും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അവരെ അവർക്ക് അനീതി അവരുടെ മേൽ അനീതി കാണിക്കണമെന്നാണോ, ഉൽമ കാണിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഒരു കാഫിറിനെ ഒരിക്കലും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഒരു തെളിവ് പറയാം, സൂറത്തുൽ മുജാദിലയിലെ അവസാനത്തെ റസൂലിനോട് പറയാൻ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. യുവാദൂന മൻ ഹദ അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത വെക്കുന്ന, അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന ആളുകളെ സ്നേഹിക്കുന്നവരായി സത്യവിശ്വാസിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല എന്നാ പറഞ്ഞത്. സത്യവിശ്വാസികൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ എതിരാളികളെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ സ്നേഹിക്കാൻ സാധിക്കൂല. വലൗ കാനു ആബാഅഹും, ആ ശത്രുക്കൾ ആ അള്ളാഹുവിനോട് റസൂലിനോട് എതിർപ്പ് കാണിക്കുന്നവർ അവരുടെ പിതാക്കന്മാരാണെങ്കിലും, ഔ അബ്നാഅഹും അവരുടെ മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും അവരുടെ സഹോദരങ്ങളാണെങ്കിലും, ഔ അശീറതഹും അവരുടെ കുടുംബക്കാരാണെങ്കിലും, ആരായിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിന്റെയും എതിരാളിയാണോ അവനോട് പിന്നെ സ്നേഹബന്ധമില്ല, അവരോട് സ്നേഹബന്ധമില്ല എന്നുള്ളത് അസ്ലിയായ ഒരു ആയുധയാണ്. എന്നാൽ അവർക്ക് അവരോട് ഒരുമ ചെയ്യാൻ പറ്റും, കാഫിറുകളോട് ഒരു ഇടപാടും പറ്റില്ല എന്നാണോ? ഒരിക്കലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. കാഫിറുകളോടെ എന്തൊക്കെയാവാം എന്തൊക്കെയാവാൻ പാടില്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കച്ചവടം എന്ന് നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമുകളില്ലാത്ത അവരുടെ സൽക്കാരങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അയൽവാസി കാഫിറാണെങ്കിലും അവന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എതിർപ്പില്ലാത്ത, നമ്മളോട് ശത്രുതയില്ലാത്ത, നമ്മളോട് വിദ്വേഷമില്ലാത്ത കാഫിറാണെങ്കിൽ അവർക്ക് തിരിച്ച് ബിർറ് ചെയ്യാം, പുണ്യം ചെയ്യാമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ അവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക, അവരെ കൂട്ടുകാരായി സ്വീകരിക്കുക എന്നുള്ളത് പാടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് സ്വീകരിക്കുന്നവർ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ വ്യഭിചരിക്കുന്ന ആളുകളുടെ കൂടെ നടക്കൂല, അതുപോലെ തന്നെ കൊലപാതകം ചെയ്യുന്ന, മോശം നടത്തുന്ന ആളുകളുടെ കൂടെ നടക്കൂല. എന്താ കാര്യം? അത് മോശമാണ്, അവൻ ചെയ്യുന്നൊരു വലിയ തിന്മയാണ്. അതിനേക്കാൾ വലിയ തിന്മ ചെയ്യുന്നവരാണ് ശിർക്ക് ചെയ്യുന്നവർ, കുഫർ ചെയ്യുന്നവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മില്ലത്തു ഇബ്രാഹിം, അതനുസരിച്ച് അതിനെ ഇത്തിബായ് ചെയ്യാനാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അതിലുള്ള കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായി സ്വീകരിക്കണം. അതിനെ വെറുത്താൽ, അതിലേതെങ്കിലും ഒരു കാര്യത്തെ വെറുത്താൽ, നേരത്തെ പറഞ്ഞ ആയത്ത് വിഡ്ഢികളല്ലാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിന് വെറുക്കുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മില്ലത്തു ഇബ്രാഹിം പഠിക്കുന്ന ആളുകൾ, മനസ്സിലാക്കുന്ന ആളുകൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഇനിയും പഠിക്കേണ്ട ഒരുപാട് വിശാലമായ ഒരു വിഷയമാണ്, വലിയ വിശാലമായ വിഷയമാണ് അൽ വലാഉ വൽ ബറാ എന്നുള്ള വിഷയം. അത് നമ്മൾ പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.